ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. അതീവ സുരക്ഷയൊരുക്കി കേന്ദ്രസേനയും സേനാ വിഭാഗങ്ങളും. 20,000 കോടി രൂപയുടെ വികസനമാണ് റെയിൽവേ കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 250 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇൻഡോറിൽ ഉച്ചകഴിഞ്ഞ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. കേന്ദ്രസേനയും സേനാ വിഭാഗങ്ങളും സന്നിധാനത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് ഫോർ വീൽ ഡ്രൈവ് ഖൂർക എമർജൻസി പ്രത്യേക വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. പമ്പ ഗണപതി കോവിലിലെ കെട്ടുനിറ മണ്ഡപത്തിൽ മരുമകനൊപ്പം കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്ക് തിരിച്ചത്. തെളിഞ്ഞ കാലാവസ്ഥയാണ് പത്തനംതിട്ട, നിലയ്ക്കൽ, പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാഷ്ട്രപതിയുടെ വാഹനം കൂടാതെ 6 വാഹനങ്ങൾ രാഷ്ട്രപതിക്ക് അകമ്പടിയുണ്ട്. രാഷ്ട്രപതി ഉച്ചപൂജ ദർശനത്തിനു ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. തുടർന്ന് വൈകിട്ട് 3 സന്നിധാനത്തു നിന്നും മടങ്ങും. തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ട പ്രമാടത്തെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് രാഷ്ട്രപതിക്കായി ഒരുക്കിയിട്ടുള്ളത്.
നേരത്തെ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നാളെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും സംബന്ധിക്കും. വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരാസാസ് കോളേജിലെ ശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും റെയിൽപാതകളുടെ ഇലക്ട്രിഫിക്കേഷനും ഉൾപ്പെടെ 20,000 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊല്ലത്ത് പറഞ്ഞു. പെരിനാട് സ്റ്റോപ്പ് അനുവദിച്ച മധുര ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിന് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധുരയിൽ നിന്നെത്തി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ട്രെയിൻ ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂർ സർവീസിന് രാവിലെ 11:18 മധുര സർവീസിന് രാത്രി 7:53 പെരിനാട് സ്റ്റേഷൻ സ്റ്റോപ്പ് അനുവദിച്ചത്. എൻ കെ പ്രേമചന്ദ്രൻ MP, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൊത്തം വനവിസ്തൃതിയിൽ ലോകത്ത് 9-ാം സ്ഥാനവുമായി പ്രകൃതി സംരക്ഷണത്തിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. ബാലിയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക ഓർഗനൈസേഷനാണ് ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെന്റ് 2025 റിപ്പോർട്ടിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ ഇന്ത്യ ഈ രംഗത്ത് 10-ാം സ്ഥാനത്തായിരുന്നു. വനവൽക്കരണവും വനസംരക്ഷണ ശ്രമങ്ങളും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തനങ്ങളും വഴിയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിശദീകരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും നാളെയും യോഗം ചേരും. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ പങ്കെടുക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിനീത് ജോഷി, ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഡാക്ക് സമരസമിതി പ്രതിനിധികളുമായി കേന്ദ്രം ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച പുനരാരംഭിക്കും. കഴിഞ്ഞ മാസത്തെ ലേ ആക്രമണത്തിനു ശേഷം ആദ്യ ചർച്ചയാണിത്. കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ ചർച്ചകൾ സെപ്റ്റംബർ 24 സംഭവങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരം മുൻ MPയും ലേയിലെ അപ്പക്സ് ബോഡി ചെയർമാനുമായ തുപ്സ്റ്റാങ് ചെവാങ്കിന്റെ നേതൃത്വത്തിലെ ലഡാക്കിലെ 10 പ്രധാന പ്രതിനിധികൾ അടങ്ങുന്ന സംഘവും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നാളെയാണ് പത്രിക പിൻവലിക്കുന്നതിന് അവസാന ദിവസം. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ വിവിധ സൈനിക നടപടികളിൽ പങ്കെടുത്ത സൈനികർക്ക് സമ്മാനിക്കുന്ന ധീരതാ പുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കര വ്യോമസേനകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 250 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. രണ്ടാം പിണറായി ഗവൺമെന്റ് 4,618 കോടിയോളം രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇതുവരെ ലഭ്യമാക്കിയതായി മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ 491,000 കുടുംബങ്ങൾക്കാണ് സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. 197 ഗവൺമെന്റ് ആശുപത്രികളും 4 കേന്ദ്ര ഗവൺമെന്റ് ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അഭിപ്രായം തന്നെയാണ് സിപിഐക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആർഎസ്എസിന്റെ നയങ്ങൾ കുറുക്കുവഴിയിലൂടെ നടപ്പാക്കാനാണ് പിഎം ശ്രീ പദ്ധതിയെന്നും ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26 രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 127 പതിപ്പാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് 67 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, നീന്തൽ, ഷൂട്ടിംഗ്, കബഡി, ജൂഡോ, വോളിബോൾ, തോയ്ക്കോണ്ടോ തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന്. ഓവറോൾ കിരീട പോരാട്ടത്തിൽ 520 പോയിന്റുമായി തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ. 360 പോയിന്റോടെ കണ്ണൂർ രണ്ടാം സ്ഥാനത്തുണ്ട്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇൻഡോറിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മത്സരം. 4 ദക്ഷിണേഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ആരംഭിക്കും. 26 വരെ ബിർസാമുണ്ട ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ. സാഫ് ഗെയിംസിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി സ്പോർട്സ് യുവജനകാര്യ ഡയറക്ടറേറ്റ് അറിയിച്ചു. മഹാദുരന്തം ഒരു പ്രദേശത്തെ തുടച്ചു നീക്കിയപ്പോൾ വയനാട്ടിലെ ഒരു വാർഡ് തന്നെ ഇല്ലാതായി. മേപ്പാടി പഞ്ചായത്തിലെ 11 വാർഡ് മുണ്ടക്കൈ ഇനി ഓർമ്മ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാർ ചൂരൽമലയിലാണ് വോട്ട് ചെയ്യുക. പഴയ 12 വാർഡായ ചൂരൽമല വാർഡിലേക്ക് അവശേഷിക്കുന്ന ആളുകളെ ചേർക്കുകയായിരുന്നു. ചൂരൽമല, മുണ്ടക്കൈ വാർഡുകൾ ഉൾപ്പെടെ 236 വോട്ടർമാരാണ് മരണപ്പെട്ടത്. ദുരന്തത്തിലാകെ 298 പേർ മരണപ്പെട്ടിരുന്നു. നിലവിൽ 11 വാർഡ് ചൂരൽമല മുണ്ടക്കൈ എന്നാണ് ഇനി അറിയപ്പെടുക. 1100 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ചൂരൽമല പാലം പിന്നിട്ടാൽ ആദ്യത്തെ 11 വാർഡ് മുണ്ടക്കൈ ആരംഭിക്കുമായിരുന്നു. റാണിമല എസ്റ്റേറ്റിലായിരുന്നു വാർഡ് അവസാനിക്കുക. റാട്ടക്കൊല്ലി, പുഞ്ചിരിമട്ടം, 2 നമ്പർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 357 വീടുകളിലായി 988 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്.
കേരളത്തിൽ വികസന കാര്യങ്ങൾ വൈകുന്നത് നിയമങ്ങളുടെ അഭാവം കൊണ്ടല്ലെന്നും നടപ്പിലാക്കുന്നവരുടെ ഇച്ഛാശക്തി കുറവുകൊണ്ടാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കോട്ടയം പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ കലുങ്ക് സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഹമന്ത്രി. 46 ആയുഷ് ആശുപത്രികളിലെ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ മന്ത്രി വീണ ജോർജ് വൈകിട്ട് നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ 25 ആശുപത്രികളിലും 21 ഹോമിയോ ആശുപത്രികളിലുമാണ് പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ശരിവെക്കുന്ന പരാമർശമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ 2019 സ്വർണ്ണക്കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും ദേവസ്വം ബോർഡ് വിളിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ സ്വർണം കാണാതായതിൽ ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ലെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇക്കാര്യം പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്നത് ഹൈക്കോടതി ഉത്തരവിലെ പിഴവാണെന്നും ഇത് തിരുത്താൻ കോടതിയെ സമീപിക്കുമെന്നും പ്രശാന്ത് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. അതീവ സുരക്ഷയൊരുക്കി കേന്ദ്രസേനയും സേനാവിഭാഗങ്ങളും. 20,000 കോടി രൂപയുടെ വികസനമാണ് റെയിൽവേ കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 280 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇൻഡോറിൽ ഉച്ചകഴിഞ്ഞ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.